ദൈവത്തിൽ നാമത്തിന് മാത്രം ഉണ്ടായിട്ടെ. കർത്താവിൻ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ വായിച്ചു കേട്ട എവങ്കിലും ഭാഗം ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ സുവിശേഷം 13 അധ്യായം 22 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. അതിലൂടെ ചെറിയ ചിന്തകളെ നിങ്ങൾ അനുഭവിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നിട്ട് പറയുന്നത്, ജീസസ് വെൻ ത്രൂ ടൗൺസ് ആൻഡ് വില്ലേജസ് teaching as he made his way to Jerusalem. Someone asked, Lord, are only a few people going to be saved? ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് കർത്താവ് നടത്തുന്ന ഒരു ചെറിയ കോൺവെർസേഷനാണ് ഇന്നത്തെ പ്രതിപാദ്യം. കർത്താവ് അവരോട് പറയുന്നു, He said to them, make every effort to enter through the narrow door, because many, I tell you, will try to enter and will not be able to. Once the owner of the house gets up and closes the door, he will stand outside knocking and pleading, Sir, open the door for us. But he will answer, I do not know you, where you come from. ഇത് വാതിലിൽ മുട്ടി വിളിക്കുമ്പോൾ ഉള്ള റെസ്പോൺസ്, ഇതിൻ്റെ പല വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ 10 കന്യകമാരുടെ കഥയിലൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഇത് ഇവിടെ പറയുന്നത് വാതിലിൽ മുട്ടുമ്പോൾ, ഈ ഭാഗം നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ബിക്കോസ് നമ്മുടെ പട്ടാങ്കപ്പെട്ട ദൈവനബ്രാൻ എന്നുള്ള പ്രാർത്ഥനയുടെ അവസാനം പറയുന്നതാണ്, പോകുകയും നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്നുള്ള എന്ന് നിന്നിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന സകലത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളപ്പെടും. അത് നമ്മുടെ സുറിയാനി പാരമ്പര്യത്തിൽ ഈ പ്രാർത്ഥനയ്ക്ക്, അതായത് ഈ വാതിലിൽ മുട്ടുന്നു, തുറക്കുന്നില്ല, ആ വാതിലിലൂടെ എന്നാലും കാണുന്നുണ്ട്, അബ്രഹാമും ഇസഹാക്കും യാക്കോബും അതുപോലുള്ള മഹാരഥന്മാരൊക്കെ ആ വാതിലൂടെ കയറി മുകളിലോട്ട് പോകുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമുക്കതിലേക്ക് അതിലൂടെ കയറാനായിട്ട് സാധിക്കുന്നില്ല. ഇതാണ് ഇന്നത്തെ പ്രതിപാദ്യം എന്ന് പറയുന്നത്. ജീസസ് വാണ്ട്സ് ദാറ്റ് ബി നിയർ ഹിം ഇസ് ഡിഫറെൻറ്റ് ഫ്രം നോയിങ് ഹിം. It is not about mere attendance and authentic relationship. Kartha parayunnathu Yesu Christine surround edu chutti patti anegar nadakkunnundu pallarkum pala uddeshangala rogigala saukhyapaduthan varunnavaru undu appan thinnanayittu varunnavaru undu ee vahalalla kandu idinagathu santoshikkanayittu varunnavaru undu ingane pala category of aalukal യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. ബട്ട് ജീസസ് വാണ്ട്സ് ദം നിയർ ഹിം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നോട്ട് എ ഗ്യാരണ്ടി ടു ബി സേവ്ഡ് അല്ലെങ്കിൽ ടേക്കൺ ടു ഹെവൻ. നമ്മൾ നമ്മുടെയൊക്കെ ലൈഫിനകത്ത് നോക്കിയാൽ, നമ്മൾ പള്ളി നമ്മുടെ സുറിയാനി ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ചു, നമ്മൾ ജീവിച്ചു വന്ന നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ വലുതായി, നമ്മളത് തന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. വി ആർ സറൗണ്ടഡ് ബൈ ജീസസ്. യേശു ക്രിസ്തുവിനെ നമ്മൾ സറൗണ്ട് ചെയ്ത് ജീവിക്കുന്നത് മാത്രമേയുള്ളൂ. പക്ഷേ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ടായിട്ട്, യേശു ക്രിസ്തുവിനെ നമ്മുടെ നേതാവും നായകനുമായിട്ട് ആക്കി തീർക്കുമ്പോൾ മാത്രമേ ഈ നാരോ ഡോറിലൂടെ നമുക്ക് കയറാൻ തക്കണം സാധിക്കത്തുള്ളൂ. ആ വാതിലിൽ മുട്ടി വിളിക്കുമ്പോൾ ആ വാതിൽ തുറക്കപ്പെടും. ജീസസ് വാണ്ട്സ് ദം ബിയർ ബി നിയർ ഹിം is different from knowing him. Near him is different by knowing him. Yesu Christine ariyuga ennu parayunnathu namukku nokkiya jeevathile ippu kunjangalayirikkan samayath nammal Yesu Christine kurichu ottri karyangal kelkkeyum padikkeyum maathapithakkal parayum visurvana anubhavikkanam matte karyam cheyanam pallilekku ponam idella nammal cheyyum. പക്ഷെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ബോട്ടം ലൈനിൽ നമ്മൾ നമ്മുടെ അടി ചെന്ന് നിലത്ത് മുട്ടുന്ന ഒരു സമയത്ത് നമ്മൾ നോക്കും, ഹെൽപ്പിന് വേണ്ടി നോക്കും. ആ സമയത്താണ് പല സന്ദർഭങ്ങളിൽ ഈ ദൈവത്തിൻ്റെ മുഖം നമ്മൾ കാണുന്നത്. നമ്മുടെ പ്രതിസന്ധികളിലാണ്, പ്രയാസങ്ങളിലാണ് ദൈവത്തിൻ്റെ മുഖം നമ്മൾ കാണുന്നത്. ദ ഡോർ ഇസ് നാരോ ആൻഡ് ദ ടൈം ഇസ് ഷോർട്ട്. ആ വാതിൽ വളരെ ഇടുങ്ങിയതാണ്, ആൻഡ് ദ ടൈം ഈസ് വെരി ഷോർട്ട്. അതുകൊണ്ട് ദിസ് ഇസ് ഗിവിങ് അസ് മെനി വിൽ ട്രൈ ടു എൻ്റർ ആൻഡ് വിൽ നോട്ട് ബി ഏബിൾ ടു. ജീസസ് ഇസ് ക്ലിയർ, ദിസ് നാരോ വേ ആൻഡ് ദ ഡിമാൻഡ്സ് കമ്മിറ്റ്മെൻറ്റ്, ഹ്യൂമിലിറ്റി ആൻഡ് അർജൻസി. നമ്മൾ വിനയത്തോട് സ്നേഹത്തോട് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് നമ്മൾ നമ്മളെ തന്നെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ യേശു ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിൽ മറ്റ് ഈ ബൾക്കായിട്ടുള്ള നടക്കുന്ന ഈ ലക്ഷറിയും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആത്മീയതയുടെ ആ നീർച്ചാലിലൂടെ ജീവിച്ചാൽ ഈ നാരോ ഡോറിൽ കൂടെ നമുക്ക് കടക്കാൻ തക്കവണ്ണം സാധിക്കും. ഇതാണ് യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞു തരുന്നത്. ഇത് ഈ ഈ ഡോർ നാരോ എന്ന് മാത്രമല്ല, ദിസ് ഡോർ ഇസ് നോ ഗോയിങ് ടു സ്റ്റേ ഫോർ എവർ. നമ്മൾ വിചാരിക്കും ഇതെന്നും ഇത് ഡോർ തുറന്ന കിടക്കുന്നത്. ഒരു 10 വയസ്സുള്ള 15 വയസ്സുള്ള ഒരാൾ വിചാരിക്കും ലെ മീ എൻജോയ് ദ ഹോൾ ലൈഫ്. ഉണ്ടല്ലോ ഒരു 10 വർഷം അടിച്ചങ്ങ് നമ്മുടെ നാട്ടിലെ ഭക്ഷണം പൊളിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് പിന്നെ യേശു ക്രിസ്തുവിനെ ഇത് ചെയ്യാം, അല്ലെങ്കിൽ 40 വർഷമായി, അല്ലെങ്കിൽ ഞാൻ കല്യാണം കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ സ്റ്റെപ്സ് വെച്ച് ജീവിതത്തെ യേശു ക്രിസ്തുവിനുമായിട്ട് അടുക്കുവാൻ നമ്മൾ തിട്ടപ്പെടുത്തുന്നവരുണ്ട്, സ്റ്റേജസ് വെച്ചാണ്. പക്ഷേ ജീസസ് ഇസ് ടെല്ലിങ് ദ ഡോർ വിൽ നോട്ട് സ്റ്റേ ഓപ്പൺ ഫോർ എവർ. നമുക്ക് സമയമാകുമ്പോൾ ഈ വാതിൽ തുറന്നിരിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. Right now the door is open. Even though it is narrow, there is a chance for everyone to try and get into it. ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞത് യെരുശലേമേ യെരുശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചെറുകൻ കീഴിൽ ചേർക്കുന്ന പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്ത് കൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. യെരുശലേമിനെ കുറിച്ച് അതായത് ഈ ആത്മീയതയുടെ അങ്ങേയറ്റമുള്ള എല്ലാ ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്ന യെരുശലേമിനെ കുറിച്ചാണ് കർത്താവ് വിലപിക്കുന്നത്. അവിടെ എന്ന് പറയുന്നത് വെച്ചാൽ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് പോലെ എന്ന് പറയുകയാണ്. നിങ്ങൾ മാനസാന്തരപ്പെടും, നിങ്ങൾ അനുദപിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് ഇത്. നമ്മൾ നമ്മുടെ സങ്കല്പത്തിൽ ദൈവം എന്ന് പറയുമ്പോൾ ഒരു മാസ്കുലിൻ ഒരു പിതാവിൻ്റെ സ്ഥാനത്താണ് നമ്മളിങ്ങനെ പറയുന്നത്. യേശു ക്രിസ്തു ഇവിടെ പറയുന്ന ഈ ഉപമ പറയുന്നത് കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ കൂട്ടിച്ചേർക്കുന്നത് പോലെ. മദർ ഹൻ എന്ന് പറയുന്നത് തള്ളക്കോഴിയാണ്. ഈ തള്ളക്കോഴി അല്ല പിന്നെ പൂങ്കോഴി കുഞ്ഞുങ്ങളെ കൂട്ടിച്ചേർക്കത്തില്ല. അപ്പം ഇവിടെ നമുക്ക് കാണുന്നത് ഈ ദൈവം എന്ന് പറയുന്നത് യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരു പിതാവുമാണ്, ഒരു മാതാവിൻ്റെ കെയർ കൂടെ കൊടുക്കുന്ന ഒരാളാണ്. ഈ കോഴി കുഞ്ഞുങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ, ഈ കഴിഞ്ഞ ഒരു സമയത്ത് ഒരു വലിയൊരു ഫയറിൻ്റെ ഇത് ടിവിക്കകത്ത് കണ്ടു. അവസാനം ഒരു കോഴി ഇങ്ങനെ ഏകദേശം മരിച്ചത്തിരിക്കുന്ന ഒരു കോഴിയാണ്. അതിനെ അവരിങ്ങനെ ഫയർ പ്രസർ എടുത്തങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കിന് അതിൻ്റെ ആ ചിറയിൻ്റെ ഒക്കെ അടിയിൽ നിന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ നടന്ന് അകന്ന് പോകുന്നതായിട്ട് കണ്ടു. ഇതാണ് ഈ കോഴി കുഞ്ഞുങ്ങളെ കൂട്ടിച്ചേർക്കുന്ന അനുഭവം എന്ന് പറയുന്നത്. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ സേഫായിട്ടൊക്കെ ഇരിക്കുന്നു. നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ ഒന്നും ഒരാപത്തും വരുത്തത്തില്ല, നമ്മളിങ്ങനെ മുമ്പോട്ട് ഉണ്ടല്ലോ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അങ്ങ് കൊണ്ടുപോകും, ദിസ് ഇസ് ലൈക്ക് എൻ എവർ ലാസ്റ്റിംഗ് തിങ് ആണ് നമ്മൾ വിചാരിക്കും. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന പരാജയങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ വരാവുന്ന ബുദ്ധിമുട്ടുകൾ, നമുക്ക് എടുക്കാൻ വയ്യാത്ത പരീക്ഷകൾ, ഇതൊക്കെ വരുന്ന സമയത്ത് ഈ യെരുശലേമിനെ വഹിച്ചതുപോലെ കോഴി കുഞ്ഞുങ്ങളെ കൂട്ടിച്ചേർത്തതുപോലെ ആ കരുണയുടെ ചെറുകിന് കീഴിൽ നമ്മളെ മറച്ച് കാത്തു സൂക്ഷിക്കുന്ന പലപ്പോഴും നമ്മൾ ആപത്തുകളിലും അനർത്ഥങ്ങളിലും ഒന്ന് ചെന്ന് പറ്റാതെ പോകുന്നത്. ഇവിടെ ഒരു ഒരു വലിയ സംഗതി എന്ന് പറയുന്നത് ജീസസ് ഇസ് കോളിങ് ഹിംസെൽഫ് എ ഹെൻ. ഹി അഫേംസ് ദാറ്റ് ഗോഡ്സ് ഹാർട്ട് ഇസ് വൈഡ് ഇനഫ് ടു എൻകംപാസ് ബോത്ത് സ്ട്രെങ്ത് ആൻഡ് ജെന്റൽനെസ്, ഗോഡ്സ് ഫ്രീ പ്രൊട്ടക്ഷൻ. ഇത് യെശയ്യാ പ്രവചനം ഹോശയ്യയുടെ പുസ്തകത്തിൽ ഇതുപോലെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. 13:8 ഹി കമ്പയേഴ്സ് ഗോഡ് ടു മദർ ബെയർ ഡിഫെൻഡിങ് ഹർ കപ്സ്. ഒരു തള്ളക്കരടി കുഞ്ഞുങ്ങളെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു അമ്മയുടെ ഭാവം ഹോശയ്യയുടെ ബുക്കിനകത്ത് പറയുന്നുണ്ട്. അപ്പം ഈ ദൈവം എന്ന് പറയുന്നത് നമ്മൾ ദൈവം സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അതേസമയത്ത് തന്നെ ഒരു അമ്മയുടെ ഭാവവും ഒരപ്പൻ്റെ ഭാവവും നിറഞ്ഞാണ് ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറയുന്നത്. ഇത് ക്രൈസ്റ്റ് എ മദർ ഹെൻ ഹു ഗാദേഴ്സ് ഹർ ചിക്കൻ അണ്ടർ ഹർ വിംഗ്സ്. യേശു ക്രിസ്തു ആകുന്ന ആ മദർ ഹെൻ തള്ളക്കോഴി ഇങ്ങനെ അതിൻ്റെ ചിറകൻ കീഴിൽ കൂട്ടിച്ചേർക്കുന്ന അനുഭവം സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ടല്ലോ. എൻ്റെ അത്തിനതിൻ്റെ മറവിലിരിക്കുന്നതിനും സർവശക്തനെ ഞാൻ ആശ്രയിക്കുന്നു. സങ്കീർത്തനം പറയാം, വിരുത്തം കണ്ടിരുന്ന വിരുത്ത സംസാരത്തിന് വീണ്ടുകൊള്ളും, അവൻ തൻ്റെ തൂവലുകളും രക്ഷിച്ച് അവൻ്റെ ചിറകൻ കീഴിൽ ഞാൻ അഭയം പ്രാപിക്കും. ഇത് പാപത്തിൽ ജീവിക്കുന്ന, ലോകപ്രകാരമുള്ള പ്രതിസന്ധികളിൽ ജീവിക്കുന്ന ഓരോ വ്യക്തിക്കും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ അഭയം എന്ന് പറയുന്നത് ആ കർത്താവാകുന്ന യേശുക്രിസ്തു ആകുന്ന ആ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ചെറുകിൻ്റെ മറവിലാണ് നമ്മുടെ ആശ്രയം എന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ ലൈഫിൽ കാര്യം നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും, ഓ യാ, ഐ വിൽ ഡു ഇറ്റ്, ഐ വിൽ ഡു ഇറ്റ്, ലെറ്റ് മീ ഹാവ് എ ലിറ്റിൽ മോർ ടൈം, കുറച്ചാൾ കഴിയട്ടെ എന്ന് നമ്മളിങ്ങനെ വിചാരിക്കും. പറഞ്ഞെല്ലാം ശരി, വ്യവസ്ഥ വായിച്ചൊക്കെ കറക്റ്റാണ്, പക്ഷേ ഇപ്പം ലെറ്റ് മീ എൻജോയ് നൗ, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാനിത് ചെയ്തു പോകാം. ഈ ടോൾസ്റ്റോയുടെ ഒരു കഥയുണ്ട്, ഗോഡ് സീസ് ദ ട്രൂത്ത് ബട്ട് വെയ്റ്റ്സ്, ലിയോ ടോൾസ്റ്റോയുടെ ഒരു കഥയാണ്. ഈ കഥ കൊച്ചു കഥയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മനുഷ്യൻ മർച്ചൻ്റാണ്, അയാൾ ബിസിനസ്സിന് വേണ്ടി ഇങ്ങനെ പോവാം. ബിസിനസ് വേണ്ടി പോകുന്ന സമയത്ത് അയാൾ ഒരു ഇന്നിൽ താമസിക്കുന്നു, ഈസ് സ്റ്റേയിങ് ഇൻ എ പ്ലേസ്. ആ താമസ സ്ഥലത്ത് വേറൊരാളും കൂടെ താമസ ഒരു വേറൊരു ഒരു 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 ഡബിൾ റൂമാണ് അത്, വേറൊരു മനുഷ്യൻ താമസിച്ചു. രാത്രിയായപ്പം സംബടി കിൽഡ് ദ അദർ പേഴ്സൺ. അപ്പം പിറ്റേ ദിവസം രാവിലെ ആയപ്പം ഇയാളെ പോലീസ് വന്നു തെയിലടക്കാനായിട്ട് പോവാണ്. സാഹചര്യങ്ങളുടെ തെളിവ് വെച്ചുകൊണ്ട് ഇയാളാണ് മറ്റയാളെ കൊന്നതെന്ന് ജഡ്ജ്മെൻ്റ് വരുന്നു. മനുഷ്യൻ ജയിലിൽ പോകുന്നു. അക്സനോ എന്നാണ് പേര്. അയാൾ ജയിലിൽ ചെന്നിട്ട് ആക്ടറിയാം, ഒരിക്കലും ഈ ജയിലിലെ അന്തരീക്ഷത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല, ബിക്കോസ് തെളിവുകളെല്ലാം അയാൾക്ക് എതിരായിട്ടുള്ള തെളിവുകളാണ്. ഈ മനുഷ്യനിങ്ങനെ പ്രയാസപ്പെട്ടിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മക്കാൾ എന്ന് പറഞ്ഞ് വേറൊരു തടവുകാരൻ വരുന്നത്. ആ തടവുകാരൻ അച്ഛനവനെ കണ്ടപ്പോൾ അച്ഛനവനെ കണ്ടപ്പോഴേ തടവർ വന്ന് ചോദിച്ചു, എനിക്ക് നിന്നെ എങ്ങാണ്ടോ പരിചയമുണ്ട്. അപ്പോൾ ഈ മറ്റേ ആളിനെ കൊല്ലുന്ന സമയത്ത് ഈ മക്കാർ എന്ന് പറഞ്ഞ മനുഷ്യനാണ് ശരിക്കും കൊലപാതകം ചെയ്തത്. മറ്റേ കൊണ്ട കൊന്നപ്പോഴ് ഈ അച്ഛനോ ആ സൈഡിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്നിട്ട് ഈ ഇയാളും കുറേ കുറ്റകൃത്യങ്ങൾ ചെയ്തതിന് ശേഷം വീണ്ടും തടവുകാരനായിട്ട് വീണ്ടും ഈ ജയിലിൽ അച്ഛനോൻ്റെ കൂട്ടത്തിൽ വരിക. വരുന്ന സമയത്ത് ഇയാൾ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഈ ജയിൽ ശിക്ഷയെല്ലാം അനുഭവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ്, ഞാനാണ് ശരിക്കും കൊലപാതകം ചെയ്തത്. ആൻഡ് യു റിയലി യു ടേക്കിംഗ് ദിസ് ഫോർ മീ. അപ്പം അയാൾ പറഞ്ഞു, എനിക്ക് ഞാൻ ഈ ജയിലിൽ കിടന്നെന്ന് അറിയിച്ചിങ്ങനെ ഇത് പോകുന്നത് ദൈവത്തിൻ്റെ നിശ്ചയമായിരിക്കും, അപ്പോൾ ഞാനിതിനെക്കുറിച്ചൊന്നും അങ്ങനെ ഒത്തിരി ചിന്തിക്കുന്നില്ല. അവസാനം ഇയാൾ പറഞ്ഞു, നീ ചെന്ന് പോലീസ് അവിടെ ജയിൽ അതോറിറ്റീസിനോട് പറയാം, യു ആർ നോട്ട് ദ കില്ലർ, ദ കില്ലർ ഈസ് മീ ചെന്ന് പറയാനായിട്ട് പറഞ്ഞു. ആ മനുഷ്യന് ആയിട്ട് പറഞ്ഞു, എനിക്കത് ഈ ശിക്ഷ ഇത്രയും എല്ലാം ഇതായി കഴിഞ്ഞിട്ട് ഞാനായിട്ട് ചെന്ന് പറയുന്നില്ല. എന്നിട്ട് ഈ ജയിലിൽ ഇവർ രണ്ടുപേരുടെ സെയിം ജയിലിൽ താമസിക്കുക. ഓരോ ദിവസവും രാവിലെ കാണുമ്പോഴത്തേക്കിന് ഈ മനുഷ്യന് കുറ്റബോധം, മറ്റേ ആൾ ഈ പറഞ്ഞ പോലെ അനുഭവിച്ച നരകത്തിൻ്റെ ഇതിങ്ങനെ വേദന എടുത്ത് പോവുകയാണ്. ഇതിൻ്റെ കഥ അവസാനിക്കുന്നതെന്ന് വെച്ചാൽ, ഈ മനുഷ്യൻ ഈ മഖാർ എന്ന് പറഞ്ഞ ആൾ ചെന്നിട്ട് ജയിലർ ഡോക്ടേഴ്സിനോട് പറയാ, ഐ എം ദ റിയൽ കില്ലർ ആൻഡ് ആക്സിനോ ഈസ് സെൻറ്റൻസ് റോങ്ലി എന്ന് പറയുന്ന സമയത്ത്, ഇവർ ചെന്ന് ആക്സിനോനെ വിളിക്കാൻ ചെല്ലുന്ന സമയത്ത് അയാൾ കട്ടിൽ മരിച്ചു കിടക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളിരിക്കുമ്പോൾ നമ്മളോട് പിണങ്ങിയിരിക്കുന്ന ഒരാൾ, ആ ആളിനോടൊന്ന് ഒരു ഒന്ന് സ്നേഹമാകാനായിട്ട് നമ്മളിരിക്കാൻ കുറച്ചുകൂടെ കഴിയട്ടെ. നമ്മളെന്തെങ്കിലും ഒരു തരത്തിൽ ഒരാളെ ഒന്ന് സാന്ത്വനപ്പെടുത്തുന്നതായിട്ട് അത് കുറച്ചുകൂടെ കഴിയട്ടെ. പക്ഷെ പല സന്ദർഭങ്ങളിലും ഈ നാരോ വാതിൽ, ഈ ഡോർ ഇസ് നാരോ ആൻഡ് ദ ടൈം ഇസ് ലിമിറ്റഡ്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണെങ്കിൽ നമ്മൾ ഒട്ടും താമസിക്കാതെ ഒരു നല്ല കുമ്പസാര, നല്ല ഒരു അനുതാപത്തിന്, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വ്യക്തിബന്ധങ്ങളിലൊക്കെ എന്തെങ്കിലും ചുളിവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ, അവരെയൊക്കെ കണ്ട് അവരോടൊക്കെ സംസാരിച്ച് അവരോടൊക്കെ ക്ഷമ പറഞ്ഞ് ജീവിതം എപ്പോഴും ആ നാരോ ഡോറിലൂടെ മേലോട്ട് കയറിപ്പോകുന്നതൊക്കെയാണ് നമ്മളെ ചിട്ടപ്പെടുത്തണം. ഈ അച്ഛനോട് ഈ പറഞ്ഞ മനുഷ്യന്, അയാളൊരു ജീവിതം മുഴുവൻ തെറ്റ് കുറ്റം ചെയ്തൊരു മനുഷ്യന് അവസാനം ജയിലിൽ വന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യനോട് ക്ഷമ പറയാനായിട്ട് ഹി ഹാഡ് സോ മച്ച് ടൈം ബട്ട് ഹി നെവർ ടുക്ക് ഹിസ് ടൈം ടു ആസ്ക് ഹിം ഫോർ ഗിവ്നെസ്. അതുപോലെ ജയിൽ അതോറിറ്റീസിനോട് പറഞ്ഞുകൊണ്ട് അവൻ്റെ തെറ്റിനെക്കുറിച്ച് അവനെ പറയുന്നില്ല. നമ്മളും ഈ എപ്പോഴും നമ്മൾ ഓർത്തോണം നമ്മുടെ ജീവിതത്തിൽ നാളെ എന്ന് പറയുന്നത് നമ്മുടെ അല്ല, നമുക്കറിയത്തില്ല നാളെ എന്താ സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ദൈവത്തോട് അടുക്കുവാനും ദൈവ തേജസ്സിൽ ജീവിക്കുവാനും അനുദപിക്കുവാനും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചുളിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കുറവുകൾ വന്നു, നമ്മളെല്ലാം മരിച്ചു വന്ന മനുഷ്യരാണ്. ഈ വൈരാഗ്യം, സ്പർദ്ധയും അതുപോലുള്ള കാര്യങ്ങൾ, പണക്കങ്ങളും ഒന്നും മുന്നോട്ട് പോകുന്ന ഈ കാരണമാകട്ടെ. പ്രാർത്ഥിക്കുന്നു ദൈവം എല്ലാവരെയും ചർപ്പം ആചാര്യന്മാരും മഹിമേതൻ ദയവാന്മാരും നിന്റെ അഭിഷക്ത മുഖം തിരിപ്പിക്കല്ലേ നിന്ദാസന്ദാവീതിൻ മൂലം നിൻബോധനമാകട്ടെ. ഞാൻ ഉപദേശിച്ചിരുന്നു സാക്ഷിയും.